നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് ഓസ്ട്രേലിയ പോയ വാരത്തിലൂടെ നമ്മളിനി പരിശോധിക്കുന്നത്. ഗാർഹിക ആക്രമണം, പ്രതിരോധം, ചൈനീസ് പ്രകോപനം, കത്തിക്കുത്ത്, വെടിവയ്പ്, അങ്ങനെ സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് ഓസ്ട്രേലിയയിൽ കടന്നുപോകുന്നത്. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ചെറുക്കുന്നതിനായി ഫെഡറൽ സർക്കാർ $925 മില്യൺ ഒരു പാക്കേജ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നല്ലോ. ഇപ്പോളിത് ഈ ആഴ്ച ന്യൂ സൗത്ത് വെയിൽസ് സർക്കാരും $230 മില്യൺ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗാർഹിക പീഡനം തടയാനുള്ള പദ്ധതികൾക്കും ബോധവൽക്കരണ പരിപാടികൾക്കുമായാകും ഈ പാക്കേജ് വിനിയോഗിക്കുക. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ നേരത്തെയുള്ള ഇടപെടലിലൂടെ തടയാൻ ലക്ഷ്യമിടുന്ന കൂടുതൽ പദ്ധതികൾ ഈ ഒരു പാക്കേജിലൂടെ ആവിഷ്കരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വിമാന കമ്പനിയായ ക്വാണ്ടസുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. കോവിഡ് കാലത്ത് റദ്ദ് ചെയ്ത വിമാനങ്ങളിലെ ടിക്കറ്റുകൾ ക്വാണ്ടസ് വിറ്റ സംഭവം ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നല്ലോ. ഈ നടപടിയിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് ക്വാണ്ടസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ഫെഡറൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ഈ കേസിൽ ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷനും ക്വാണ്ടസും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരമായി $20 മില്യൺ ക്വാണ്ടസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 86,597 ഉപഭോക്താക്കളാണ് ക്വാണ്ടസിന്റെ തെറ്റായ നടപടിക്ക് ഇരയായത്. ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരമായി $225 അന്താരാഷ്ട്ര ഉപഭോക്താക്കൾക്ക് $450 ക്വാണ്ടസ് നൽകും. ഇതിനായി പ്രത്യേക വെബ്സൈറ്റും ആരംഭിക്കും. ഏതായാലും ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് പുറമെ കോടതി ക്വാണ്ടസിന് പിഴയിടുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. കോവിഡ് കാലത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വാക്സിൻ വാർത്തയുടെ കാര്യം ഓർമ്മ വന്നത്. ആസ്ട്രസെനക്ക കോവിഡ് വാക്സിൻ നമുക്കെല്ലാം അറിയാം. ഈ വാക്സിൻ ലോകമെമ്പാടുമുള്ള വിപണിയിൽ നിന്ന് പിൻവലിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. കമ്പനി തന്നെ വാക്സിന്റെ വിപണന അംഗീകാരം സ്വമേധയാ പിൻവലിക്കുകയാണെന്ന് UK Telegraph റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഇനി മുതൽ യൂറോപ്യൻ യൂണിയനുള്ള രാജ്യങ്ങളിൽ ഈ വാക്സിൻ ഉപയോഗിക്കുവാൻ കഴിയില്ല. വാക്സിൻ അംഗീകരിച്ച മറ്റ് രാജ്യങ്ങളിലും കമ്പനി വാക്സിൻ പിൻവലിക്കാനുള്ള അപേക്ഷ നൽകുമെന്ന് UK Telegraph റിപ്പോർട്ട് ചെയ്യുന്നു. ആസ്ട്രസെനക്ക വാക്സിൻ വളരെ അപൂർവമായി രക്തം കട്ടപിടിക്കുന്നതിനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും കാരണമാകുന്നുവെന്ന റിപ്പോർട്ട് ഏറെ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു. 2050 നെറ്റ് സീറോയിലെത്താൻ ഓസ്ട്രേലിയൻ സർക്കാർ പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലുള്ള വാതക പദ്ധതികളിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പ്രകൃതി വാതകങ്ങളുടെ ഉപയോഗം 2050 ശേഷവും ആവശ്യമായി വരുമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴുള്ള കണക്കുകൂട്ടൽ. ഏതായാലും ഒന്നും ഒറ്റയടിക്കങ്ങ് അവസാനിപ്പിക്കാൻ സാധിക്കില്ലല്ലോ അല്ലേ. ചൈനീസ് യുദ്ധവിമാനവും ഓസ്ട്രേലിയൻ നാവികസേന ഹെലികോപ്റ്ററുമായുണ്ടായ സംഘർഷമെന്ന് പറയാൻ പറ്റില്ല. ചൈനീസ് വിമാനം ഓസ്ട്രേലിയൻ ഹെലികോപ്റ്ററിന് സമീപത്തുകൂടി അപകടകരമായ രീതിയിൽ തീ പറപ്പിച്ചുകൊണ്ട് പറന്നുപോയി. സംഭവത്തിൽ ചൈനീസ് ന്യായീകരണങ്ങളെ ഓസ്ട്രേലിയ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെന്നും സംഭവത്തെക്കുറിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ഫോണിൽ സംസാരിക്കുമെന്നും പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു. ഉത്തരകൊറിയയ്ക്കെതിരായ ഐക്യരാഷ്ട്രസഭാ നടപടികളുടെ ഭാഗമായാണ് അന്താരാഷ്ട്ര വ്യോമ മേഖലയിലൂടെ ഓസ്ട്രേലിയ ഹെലികോപ്റ്റർ പറത്തിയതെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു.
We have made very strong representations at every level to China about this incident, which we regard as unprofessional and unacceptable. Australian Defence Force personnel were going about their job to support the United Nations in the sanctions that they have against the North Korean regime. and Australian Defence Force personnel should not be at risk whilst they're doing that.
മെയ് 4-നാണ് അന്താരാഷ്ട്ര സമുദ്രോപരിതലത്തിൽ നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന നാവികസേനാ ഹെലികോപ്റ്ററിന് നേരെ ചൈനീസ് യുദ്ധവിമാനം തീജ്വാലകൾ വിക്ഷേപിച്ചത്. ഓസ്ട്രേലിയയ്ക്ക് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അതേസമയം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ നിലപാടിനെ പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ വിമർശിച്ചു. ചൈനയുമായുള്ള വ്യാപാര താൽപര്യങ്ങൾക്കു വേണ്ടി ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് പീറ്റർ ഡട്ടൻ പറഞ്ഞു.
We need a good trading relationship with China, I accept that. But we shouldn't compromise our national interest because we've got a weak prime minister who refuses to pick up the phone to the Chinese president to tell him that putting the lives of Australian Defence Force men and women at risk is somehow something that can be tolerated.
കത്തിയുമായി ബന്ധപ്പെട്ട വാർത്തകളും അവസാനിക്കുന്നില്ല. കത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒരാളെ മാരകമായി കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്ത യുവാവ് പോലീസ് വെടിയേറ്റ് പെർത്തിൽ മരിച്ചതും ഈയാഴ്ചയായിരുന്നു. യുവാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ 31-കാരൻ സുഖം പ്രാപിച്ചു വരികയാണ്. തീവ്ര മതചിന്താഗതിയുണ്ടായിരുന്ന യുവാവിനെതിരെ പ്രദേശത്തെ മുസ്ലിം മത നേതാക്കൾ തന്നെ അധികാരികളെ അറിയിച്ചിരുന്നു. പെർത്തിലെ നസീർ മസ്ജിദ് ഇമാം ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്,
We condemn any act of violence which is committed in our name, in the name of our religion, a religion that literally means peace. So that is where our emotions, you know, stems from, that when our religion is hijacked and tarnished because of the acts of an individual.
മെക്സിക്കോയിൽ യാത്രക്കിടെ കാണാതായ രണ്ട് ഓസ്ട്രേലിയൻ സഹോദരന്മാർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതും ഈയാഴ്ചയായിരുന്നു. പെർത്ത് സ്വദേശികളുടെ കുടുംബാംഗങ്ങൾ മെക്സിക്കോയിലെത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി ബഹ കാലിഫോർണിയ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചു. പെർത്ത് സഹോദരന്മാരുടെയും അമേരിക്കൻ സുഹൃത്തിന്റെയും മൃതദേഹങ്ങൾ ഒരു കിണറ്റിലാണ് കണ്ടെത്തിയത്. കൊലപാതകമായി പരിഗണിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മോഷണമാണ് കൊലപാതകങ്ങളുടെ കാരണമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്.
It was not an attack as tourists. It was with the intention of stealing a vehicle. Surely they did not know the origin of these people.
നാണക്കേട് ഉണ്ടാക്കുന്ന മറ്റൊരു വാർത്തയും ഈയാഴ്ചയിൽ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ മോശമായി റാങ്കിംഗ് ചെയ്ത മെറ്റീരിയലുകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ 3 ആൺകുട്ടികളെ വിക്ടോറിയയിലെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വിക്ടോറിയയിലെ യാരാവാലി ഗ്രാമർ സ്കൂളിലാണ് സംഭവം. ഏതാനും ആൺകുട്ടികൾ സ്കൂളിലെ പെൺകുട്ടികളെ രൂപഭംഗിയുടെ അടിസ്ഥാനത്തിൽ മോശം പരാമർശങ്ങളോടെ റാങ്ക് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. ആൺകുട്ടികളുടെ പ്രവൃത്തി സ്ത്രീവിരുദ്ധവും അപമാനകരവും തീർത്തും അസ്വീകാര്യവുമാണെന്ന് സംസ്ഥാന പ്രീമിയർ ജസിൻഡ ആലൻ പറഞ്ഞു. ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. എല്ലാവരും ഈ ആൺകുട്ടികളുടെ പ്രവൃത്തിയെ തള്ളി പറയുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഈ വാർത്തയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതൊക്കെയാണ് പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ. ഏതായാലും വരാൻ പോകുന്ന ആഴ്ചയും സംഭവ ബഹുലമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഫെഡറൽ ബജറ്റ് വരാൻ പോവുകയാണ്. ജീവിത ചെലവിന് ആശ്വാസമുണ്ടാകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് ഓസ്ട്രേലിയ പോയ വാരത്തിലൂടെ നമ്മൾ ഇതുവരെ കേട്ടത്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.